Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
മന്ത്രം അഥയിരാമ ഇഷ്ടാപൂർത്തെ ദത്തം ഉപാസതേ ധൂമം അഭിസംഭവന്തി ധൂമാത് രാത്രി രാത്രേ അപരപക്ഷം അപരപക്ഷാൻ യാൻ ഷഡ് ദക്ഷിണേതി മാസാൻ താൻ ഏതേ സംവത്സരം അഭിപ്രാപ്നുവന്തി മാസേഭ്യ പിതൃലോകം പിതൃലോകാത് ആകാശം ആകാശ്ചന്ദ്രമസം ഏഷ സോമോ രാജ തദ്ദേവാന അന്നം തം ദേവാ ഭക്ഷയന്തി. ഇതുവരെയുള്ള ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു. അത് പോകുന്ന മാർഗമാണ് ഇവിടെ വിശദീകരിച്ചത്. അവിടെ എത്തിച്ചേർന്ന അവര് ദേവന്മാർ അന്നമാകുന്നു. ഭാഷകാരൻ വിശദീകരിച്ചു. അത് കഴിഞ്ഞ് അടുത്തു പറയുന്നവർ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ്. തസ്മിൻ യാവത് സംവാദം ഉഷിത്വ അധ ഏതം ഏവ അധ്വാനം പുനർനിവർത്തന്തേ യഥേതം ആകാശം ആകാശാദ്വായും വായുർഭൂത്വാ ധൂമോ ഭവതി ഭൂമോ ഭൂത്വാ അഭ്രം ഭവതി അഭ്രം ഭൂത്വാ മേഘോ ഭവതി മേഘോ ഭൂത്വാ പ്രവർഷതി തത് ഇഹ ഗ്രീഹീയവാ ഓഷധി വനസ്പതേഹ തിലമാഷാ ഇതി ജായന്തേ അതോ വൈ ഖലു ദുർനിഷ്പ്രപതരം യോ യോ ഹി അന്നമതി യോ രേതസിഞ്ചതി തദ്ഭൂയേവ ഭവതി. ഇതാണ് വായിക്കുന്നത്. മാസേഭ്യ പിതൃലോകം പിതൃലോകാത് ആകാശം ആകാശ്ചന്ദ്രമാസം കോസോ യസ്തൈ പ്രപിതേ ചന്ദ്രമാ ഏഷ ദൃശ്യതി അന്തരീക്ഷോ സോമോ രാജ ബ്രാഹ്മണാനാം തദന്നം ദേവാനാം തം ചന്ദ്രമസം അന്നം ദേവ ഇന്ദ്രാദയോ ഭക്ഷയന്തി. അവരിങ്ങനെ പോകുന്നു, മാസത്തിൽ നിന്നും പിതൃലോകത്തിൽ പോകുന്നു, പിതൃലോകത്തിൽ നിന്ന് ആകാശം ആകാശത്തിന് ചന്ദ്രമസം, അവിടെ നിന്നവർ അന്നമായി തീരുന്നു. തസ്മിൻ യാവത് സംവാദം മുതൽ ഉഷിത്വ അധ ഏതം ഏവ അധ്വാനം പുനർനിവർത്തന്തേ. അതാണ് അടുത്ത് പറയുന്നത്. കോ അസോ അധ്വായം പ്രതി നിവർത്തന്തേ ഇത്യുച്യതേ. ഇവർ തിരിച്ചു വരുന്ന വഴി ഏതാണ്? കോ അസോ അധ്വ യഥാ ഇതം യഥാ ആഗതം നിവർത്തന്തേ. ഏത് വഴിക്കാണ് അവിടെ എത്തിച്ചേർന്നത്? അതുവഴി തന്നെ തിരിച്ചു വരുന്നു. പോകുന്നതിനൊരു വഴിയുണ്ട്. ननु मासेभ्यः पितृलोकं पितृलोकात् आकाशम् आकाशात् चन्द्रमसमिति गमनकर्म उक्तो न तथा निवृत्ति മാസത്തുനിന്ന് പിതൃലോകം, പിതൃലോകത്തു നിന്ന് ആകാശം, ആകാശത്തു നിന്ന് ചന്ദ്രമസം, ചന്ദ്രലോകം, ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ തിരിച്ചങ്ങനെയല്ല പറയുന്നത്. പിന്തറിയ ആകാശാത് വായു തിരിച്ചു പറയുന്നതിൽ അല്പം വ്യത്യാസമുണ്ട്. എന്നിട്ട് പറഞ്ഞത് പിതൃലോകത്തു നിന്ന് ആകാശം, ആകാശത്തു നിന്ന് ചന്ദ്രമസം എന്നാണ് പറഞ്ഞത്. ഇവിടെ അതിനു പകരം ആകാശത്തു നിന്ന് തിരിച്ച് പിതൃലോകത്തിലേക്കല്ല, വായുവിലേക്കെന്നാണ് പറയുന്നത്. പോകുന്ന ക്രമത്തിന് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടിവിടെ ആ ക്രമത്തെ മാറ്റി പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇതിനെക്കുറിച്ച് ബ്രഹ്മസൂത്രം 3-ാം അധ്യായം വളരെ വിശദമായ ചർച്ചയുണ്ട് സൂത്രത്തിനും ഭാഷ്യകാരനും. അവിടെ ഈ പ്രശ്നം വരുന്നുണ്ടത് എന്താ? ഇവിടെ പറഞ്ഞു പിതൃലോകത്തിൽ നിന്ന് ആകാശം, ആകാശത്തു നിന്ന് ചന്ദ്രമസ്. അപ്പൊ തിരിച്ചു വരുമ്പോ ചന്ദ്രമാസത്തിൽ നിന്ന് പിതൃലോകം, ആകാശം, ആകാശത്തിൽ നിന്ന് പിതൃലോകം, അങ്ങനെയാണ് വരെ പിതൃലോകം അങ്ങനെ വരണം. മാസേഭ്യ പിതൃലോകം, പിതൃലോകാത് ആകാശം, ആകാശ ചന്ദ്രമാസം, തിരിച്ചങ്ങനെ വരണം. ചന്ദ്രമാസം, ആകാശം, പിതൃലോകം, മാസം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചന്ദ്രമാസം അവിടെ ആകാശ വായും എന്ന് പറഞ്ഞു. ചന്ദ്രമാസം ചന്ദ്രലോകത്തിൽ നിന്ന് ആകാശം, അവിടെ നിന്ന് പിതൃലോകത്തിന് പകരം വായു എന്ന് പറഞ്ഞു. കഥം യഥായുധം അങ്ങനെയാണ്. പിന്നെ പോയതുപോലെ വരുമെന്ന് പറയുന്നത് എങ്ങനെയാണ്? നൈഷദോഷ ആകാശപ്രാപ്തേ തുല്യത്വ പൃഥ്വി പ്രാപ്തിച്ച് പറയുന്നു. അത് ആകാശപ്രാപ്തി, അവസാനം പൃഥ്വി പ്രാപ്തി, ഇതൊക്കെ ഒരുപോലെയാണ്. എന്തായാലും ഈ പോകുന്ന വഴിക്ക് പൃഥ്വിയിൽ നിന്ന് തുടങ്ങുന്നു, ആകാശത്തെ പ്രാപിക്കുന്നു, ചന്ദ്രലോകത്തിൽ എത്തിച്ചേർന്നു, തിരിച്ചും ചന്ദ്രൻ ലോകത്തിന് ആകാശത്ത് വരുന്നു, ഒന്ന് പൃഥ്വിയിൽ വരുന്നു. അവിടെ സമാനതയുണ്ട്. നക്ഷത്ര യഥാ ഇതം ഏവേതി നിയമോ അനേവം വിധമതി നിവർത്തന്തി. അങ്ങനെ പോയ വഴിക്ക് തന്നെ നിവർത്തിക്കണമെന്നില്ല, മറിച്ചും വരാം, തിരിച്ചു വരും. പിന്നീട് നിവർത്തന്ത ഇതത്തെ നിയമം. പക്ഷെ നിയമം അതാണ്, പോയ വഴിക്ക് തന്നെ തിരിച്ചു വരണമെന്നല്ല, മറിച്ച് തിരിച്ചു വരും, വന്നേ തീരും. ചന്ദ്രലോകത്തിലെത്തിക്കഴിഞ്ഞാൽ ഇഷ്ടാപൂർത്ത ദത്തകർമ്മങ്ങൾ ചെയ്ത് സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ ചന്ദ്രലോകത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വന്നേ തീരും. അതിനാണ് നിയമം. അത് ഉപലക്ഷണാർത്ഥം ഏത് യഥാവിധമി. അതുകൊണ്ട് പോയ വഴിക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് വെച്ചാൽ എന്റെ താല്പര്യം പോയ വഴിക്ക് വരാം, അല്ലാതെയും വരാം, വ്യത്യാസം വരാം. അതാ ഭൗതികമാകാശം താവത് പ്രതിപദ്യന്തേ. അതുകൊണ്ട് ഇതം യഥായുധം ആകാശം, ആകാശത് വായു, ചന്ദ്രലോകത്ത് നിന്ന് ഭൗതിക ആകാശത്തിലേക്ക് വരുന്നു ജീവൻ. യാസ്തേഷാം ചന്ദ്രമണ്ഡലെ ശരീരാരംഭിക അപഹ ആസൻ തത്ര ഉപഭോഗ നിമിത്താനാം കർമ്മണാം ക്ഷയ വിജയന്തേ. ഈ തിരിച്ചു വരിക എന്ന് പറയുന്നത് എന്താണ്? ജീവൻ. അതിന് വിശദീകരിക്കുന്നു. ചന്ദ്രമണ്ഡലത്തിൽ അവിടെ സൂക്ഷ്മമായ ശരീരം അവിടെ ലഭിക്കുന്നു. ആ ശരീരം അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. ആ സുഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള കർമ്മങ്ങൾ ക്ഷയിക്കുമ്പോൾ ആ ചന്ദ്രമണ്ഡലത്തിൽ ലഭിച്ച ശരീരവും ക്ഷയിക്കുന്നു. കർമ്മനിമിത്തമാണ് ശരീരം. കർമ്മം ക്ഷയിച്ചാൽ ശരീരം പോകുന്നു. ഘൃത സംസ്ഥാനം ഇവ അഗ്നി സംയോഗേ ത വിലീന അന്തരീക്ഷസ്ഥ ആകാശഭൂത ഇവ സൂക്ഷ്മാഭൂ. അതാണ് ഈ തിരിച്ചു വരിക എന്ന് പറയുന്നതിന്റെ താല്പര്യം. കാരണം ജീവൻ സർവവ്യാപിയാണ്. ഇതിന് പ്രത്യേകിച്ചൊരു സ്ഥാനം പറയാനുണ്ട്. അത് ആകാശത്തേക്കാൾ വ്യാപകമാണ്. ഇന്നലെ അത് ചന്ദ്രമണ്ഡലത്തിൽ പോകുന്നു, അവിടെ നിന്ന് ആകാശത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ താല്പര്യം? പറയുന്നു അതാത് ലോകത്തേക്ക് യോഗ്യമായ ശരീരങ്ങൾ അതാത് ലോകത്ത് രൂപം കൊള്ളുന്നു, അത്രയേ ഉള്ളൂ. അതവിടെ തന്നെ വിനയം പ്രാപിക്കുന്നു. വിനയം പ്രാപിച്ചിട്ട് അന്തരീക്ഷ യോഗ്യമായ, ആകാശ യോഗ്യമായ ശരീരം വേറെ ഉണ്ടാവും. ഇപ്പൊ പറയുന്നത് ആകാശത്തിലാണ്. ഏതുപോലെ ഘൃത സംസ്ഥാനം അഗ്നിയോഗി നെയ് കട്ടുപിടിച്ചിരിക്കുന്നു, അഗ്നിയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് ഒരുങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയുന്നു, അത് ദ്രവമായി ജലമയമാണ്. നേരത്തെ അത് ഖനീഭൂതമായിരുന്നു, ഇപ്പോൾ അത് ദ്രവീഭൂതമായി. ആ മാറ്റം വരുന്നത് പോലെ ഈ ശരീരങ്ങൾക്ക് മാറ്റം വരും. തന്ത്രലോകത്തിലേക്ക് ഒരു പ്രത്യേക ശരീരം, അത് വിലയിക്കുന്നു. ഉടനെ ആകാശത്തിലേക്ക് യോഗ്യമായ ശരീരം വരുന്നു. അന്തരീക്ഷാത് വായു ഭവതി, ഇത് തന്നെ വായു ലോകത്തിന് സംഭവിക്കുന്നു. അതിന് യോഗ്യമായ ഒരു ശരീരം വരുന്നു, മറ്റു ശരീരം വിനയിച്ചു പോകുന്നു. വായുപ്രതിഷ്ഠ വായുഭൂത വിദശ്ച അമൃതശ്ച ഉഹ്യമാനാസ്ഥാപി സഹക്ഷീണകർമ്മ വായുഭൂത ഭൂതി. അപ്പൊ അത് വായുഭൂതൻ വായുമയനായിത്തീരുന്നു, വായവീയമായ ശരീരത്തെ പ്രാപിക്കുന്നു. അവിടെ ആ ഒരു ശരീരം കിട്ടുമ്പോൾ വായു ലോകത്തിലാണെന്ന് പറയും. ആ വായുവിന്റെ പ്രത്യേകത എന്താണ്? അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജീവനോടെ ഇതസ്ഥ അമൃതസ്ഥ മുഖ്യമാണ്, ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെയും. ഇതെല്ലാം കർമ്മനിമിത്തമാണ്. ഈ ശരീരങ്ങൾ ആ ശരീരത്തിനുള്ള കർമ്മം ക്ഷയിക്കുമ്പോൾ അവിടെയും വിടുന്നു. വയർഭൂത്വ തപീസൈവ ധൂമ ഭൂതി, ധൂമമയമായ ശരീരം എന്ന് വെച്ചാൽ വായുമണ്ഡലം വളരെ ഉപരിയാണ്. അതിന് താഴെയുള്ള ഒരു മണ്ഡലത്തെയാണ് ധൂമമണ്ഡലം എന്ന് പറയും. ആ ധൂമമണ്ഡലത്തിൽ തത് അനുയോജ്യമായ ശരീരമായി തീരുന്നു. ധൂമഭൂത്വ അഭ്രം, അഭരണ മാത്ര രൂപഭൂതി. അത് കഴിഞ്ഞ് അഭ്രമണ്ഡലത്തിൽ എത്തിച്ചേരുന്നു. ജനീയമായി എന്ന് കൂടുതൽ സ്ഥൂലമായി, കൂടുതൽ കൂടുതൽ സ്ഥൂലമായ ശരീരത്തെ സ്വീകരിക്കുന്നു. ജലമയമായ ശരീരത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ജലമയമായ ലോകത്തിന് യുക്തമായ ശരീരത്തെ സ്വീകരിക്കുന്നു. ആ ജീവനിൽ വരുന്ന ഈ ശരീരമാറ്റം, അതാണ് ജീവന്റെ ഗതി. സഞ്ചാരം എന്ന് പറയുന്നു, മാറുന്നതിനനുസരിച്ച് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. അഭ്രംഭൂത്വ തത് സേചന സമൃദ്ധവും മേഘോ ഭൂതി, അവിടെ മേഘമായി തീരുന്നു. മേഘോ ഭൂത്വ ഉന്നതേഷു പ്രദേശേഷു അഥ പ്രവർഷതി, ഈ ജീവന്റെ ബാഹ്യമായ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ചാണ് പറയുന്നത്. ഇത് സഞ്ചരിക്കുന്നു, ഓരോ ഭൂതങ്ങൾക്കനുസരിച്ച് പ്രത്യേക ശരീരം ആ ജീവത്തിൽ ജീവനിൽ രൂപപ്പെടുമ്പോൾ അത് ഒരു ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് മാറി എന്ന് പറയുന്നു. അങ്ങനെ അവസാനം വൃഷ്ടിരൂപത്തിലായിത്തീരുന്നു. വൃഷ്ടിമയമായ ശരീരത്തോടുകൂടി ഭൂമിയിലേക്ക് വരുന്നു. അത് പർവ്വത പ്രദേശത്ത് വർഷിക്കുന്നു. വർഷധാരാരൂപേണ ശേഷകർമ്മ പദ്ധതി, അങ്ങനെ ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിൽ വന്ന് വീണ്ടും മനുഷ്യരൂപത്തെ സ്വീകരിക്കുന്നു. അതിനുവേണ്ടിട്ടാണോ ഔഷധി വനസ്പതി തിലമാഷ ഇത്യവും പ്രകാര ജായന്തേ, ഭൂമിയിൽ വന്നാലോ നേരിട്ടത് പുരുഷനിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നല്ല ധന്യങ്ങളായി, സസ്യങ്ങളായി, ഔഷധി വനസ്പതികളായി. തിലമാഷ കാണുന്ന അനന്തമായ സസ്യ സമൂഹമായിട്ടത് മാറുന്നു. അതിലേക്ക് പ്രവേശിക്കുന്നു, ആ ശരീരത്തെ സ്വീകരിക്കുന്നു. ക്ഷീണകർമ്മണ അനേകത്വ ബഹുദേശ, ഇത് അനന്തമാണ്. ജീവന്മാര് അനാദികാലമായി ഈ സംസാര ചക്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അനന്ത ജീവന്മാർ ചന്ദ്രലോകത്തിലേക്ക് പോകുന്നു, അവിടെ ശരീരം സ്വീകരിക്കുന്നു, അവിടെ നിന്ന് മടങ്ങി വരുന്നു. ഈ നാനാ സസ്യ ധാന്യ സസ്യങ്ങളിലേക്ക് അത് പ്രവേശിക്കുന്നു, ആ ശരീരത്തെ സ്വീകരിക്കുന്നു. അതെല്ലാം ജീവനുള്ളവയാണ്, പറഞ്ഞ എല്ലാത്തിനും ദേവത അധിഷ്ഠാനമുള്ളവയാണ് ഈ ഭൂതങ്ങളും എല്ലാം. പക്ഷെ അതിലെല്ലാം ഇത് ഈ ജീവൻ അതിലേക്ക് കടക്കുന്നു, ആ ശരീരത്തെ തന്റെ ശരീരമാക്കുന്നു. മേഘാദിഷു പൂർവേഷു ഏകരൂപത്വ ഏകവചന നിർദ്ദേശം, മുമ്പെല്ലാം ഏകവചനത്തെ നിർദ്ദേശിച്ചു, ഇവിടെ ബഹുവചനത്തെ നിർദ്ദേശിച്ചത്. അതിനൊരു ഏകതയുണ്ട്. സസ്യങ്ങൾ നാനാ രീതിയിലാണ്, ഏകം ഏക രീതിയിലാണ്, ആകാശം ഒന്നാണ്. വ്യത്യാസമുള്ളതുകൊണ്ട് ഇവിടെ ബഹുവചനത്തിൽ പറഞ്ഞ ഒന്നാണ്. സഹസ്രാണി വർഷധാരാവി പതിതാനാം. ഇതെവിടെയാ ഈ ജീവൻ വരുന്നത്? ഒരു നിശ്ചയമില്ല. അത് പർവ്വതത്തിലാകാം, തീരപ്രദേശങ്ങളിലാകാം, വലിയ കിടങ്ങുകളിലാകാം, നദിയിൽ വരാം, സമുദ്രത്തിൽ വരാം, വനത്തിൽ വരാം, പർവ്വത ശിഖരങ്ങളിൽ വരാം. ഇങ്ങനെ ജീവന് ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള ഇടങ്ങൾ അനന്തമാണ്. എന്തുകൊണ്ട്? ഈ വർഷധാരയിലൂടെ വരുമ്പോൾ അത് സർവത്ര വീഴുന്നു. അതഹ തസ്മാത് ഹേതോ വൈ ഖലു ദുർനിഷ്പ്രപതനം ദുർനിഷ്ക്രമണം ദുർനിസ്സരണം. എന്നിട്ടത് തിരിച്ച് ആ മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമുണ്ട്. കാരണം ഇത് ഭൂമിയിൽ വ്യാപകമായി പോവുകയാണ്. അതുകൊണ്ട് മന്ത്രം പറയുന്നു, അതോ വൈ ഖലു ദുർനിഷ്പ്രപതരം. ഇതിന് ആ രൂപത്തെ വിട്ട് മനുഷ്യ പുരുഷന്റെ ശരീരത്തിലേക്ക് കടക്കുക, ഇതിനെ വിടുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമില്ല. അതാണ് സംസാരം, സംസാരചക്രം എന്ന് പറയുന്നത്. എളുപ്പം ഇവിടെ നിന്ന് വിടാൻ അതിന് കഴിയത്തില്ല. ഇതോ ഗിരി തട ഉദക സുഹ്യമാന നദീ പ്രാപ്യം തതോ മകരാദി പ്രഭക്ഷ്യന്തേപ്യന്യേന. ഇനി ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? ജലത്തിലാണ് ആ ജീവൻ. ജലമെന്നുള്ള ഒരു മാധ്യമത്തിലൂടെയാണ് ഭൂമിയിൽ പതിക്കുന്നത്. ഇത് എല്ലാ ജീവന്മാരെ കുറിച്ചും പറയുന്നതല്ല, ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങളെ കുറിച്ച്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ കുറിച്ച് പറയുന്നു. സർവ്വജീവന്മാർക്കും ഇങ്ങനെയല്ല ഗതി. എല്ലാ ജീവനും മരിച്ചു കഴിഞ്ഞാൽ ചന്ദ്ര ലോകത്തിൽ പോയി തിരിച്ച് ഭൂമി വരുന്നില്ല. ഈ സർവദത്മാർത്ഥ കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇവരെന്ത് ചെയ്യുന്നു? പർവ്വതത്തില്, തീരപ്രദേശത്ത്, മരുഭൂമിയിൽ, എവിടെയും വരാം. ഉദകസ്രോതസ ഉഹ്യമാന, അവിടെയുള്ള ചെറിയ നീരൊഴുക്കുകളിലൂടെ നദിയെ പ്രാപിക്കുന്നു. തഥ സമുദ്രം, അത് കഴിഞ്ഞ് സമുദ്രത്തെ. തഥോ മകരാദി പക്ഷി എന്തേ, അവിടെ നിന്ന് പിന്നെ മത്സ്യത്തിന്റെ ഉള്ളിലാകുന്നു. മത്സ്യങ്ങളും മറ്റും ഭക്ഷിക്കുന്നു. തേപ്യന്യേന, ഒരു മത്സ്യം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനെ മറ്റത് ഭക്ഷിക്കുന്നു, അതിനെ മറ്റത് ഭക്ഷിക്കുന്നു. പരസ്പരം ഭക്ഷിക്കുന്ന ആ ജീവികളുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കുന്നു. തത്രയ വച്ച സഹ മകരേണ സമുദ്ര വിലീന, അങ്ങനെ പല മത്സ്യങ്ങളുടെ ഉള്ളിലാകുന്നു. അവിടെ വെച്ച് ആ മത്സ്യം എന്താണോ നശിക്കുന്നു, അത് വിലയിക്കുന്നു ജലത്തിൽ. അതിന്റെ ശരീരം മാംസം ദ്രവിച്ച് സമുദ്രത്തിൽ വിലയിക്കുന്നു. അവ ജീവനും വീണ്ടും ജലത്തിലാവുന്നു. മത്സ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് വീണ്ടും ജലത്തിലേക്ക് പോകുന്നു. സമുദ്ര അംബോഭിർ ജലധരയിൽ ആകൃഷ്ട വർഷധരാവർ മരുദേശി ശിലാതടൈവ ആഗമ്യ പതിത തിഷ്ടന്തി. വീണ്ടും ഇത് ജലത്തിൽ തന്നെ വരുന്നു. വന്നു കഴിഞ്ഞാലോ സമുദ്രാംബോഭിർ ജലധരീരാകൃഷ്ട മേഘരൂപത്തിൽ, മേഘങ്ങളാൽ ആകർഷിക്കപ്പെട്ടെന്ന് പറയുന്നതാണ്. മേഘത്തിലൂടെ പുനർവർഷധരാവ് വീണ്ടും മേളി പോകുന്നു, വീണ്ടും വർഷമാകുന്നു. മേഘരൂപത്തിൽ ആകാശത്ത് പോയി വീണ്ടും മഴയായി, വീണ്ടും പഴയതുപോലെ വീണ്ടും പർവ്വതത്തിലോ ശിലാതടത്തിലോ ആരണ്യം മനുഷ്യന് കടക്കാൻ കഴിയാത്ത പർവ്വതങ്ങളിലോ പതിതാഹ തിഷ്ടന്തി. കഥാചിത് വ്യാഴ മൃഗാതി പീത ഭക്ഷിത അന്യഹി, അവിടെ വീണ്ടും ചെന്ന് സസ്യങ്ങളോ മറ്റോ അവർ ചിലപ്പോൾ ജലമായി വീണ്ടും സമുദ്രത്തിലേക്ക് പോകാം. അവിടെ വീണ്ടും ഇത് സംഭവിച്ച് വീണ്ടും വരാം. ഇതിങ്ങനെ അനന്തകാലം ഇത് ആവർത്തിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയം വ്യാഴ മൃഗാതി പീത, അവിടെ സസ്യങ്ങളായിട്ടാണ്, സസ്യങ്ങളിൽ പ്രവേശിക്കുകയാണെങ്കിൽ, സമുദ്രത്തിലെത്തുന്നില്ല, സസ്യങ്ങളിൽ പ്രവേശിക്കുകയാണെങ്കിൽ ജീവികൾ ഭക്ഷിക്കും. അല്ലെങ്കിൽ ജീവികളിൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തവളയുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെ പാമ്പ് ഭക്ഷിക്കും. പുല്ലിന്റെ രൂപത്തിലായിക്കഴിഞ്ഞാൽ മാന് ഭക്ഷിക്കും. അത് ഇനി ചിലപ്പോൾ ജലം തന്നെ കുടിച്ച് ഏതെങ്കിലും പ്രാണിയുടെ ഉള്ളിൽ പോകാം. പീതാ പക്ഷിതാസ്തന്യേഹി, മറ്റ് പ്രാണികൾ തിന്നും കുടിച്ച് വീണ്ടും അവയുടെ ശരീരത്തിൽ പ്രവേശിക്കത്തെ അന്യേഹി, അവിടെ നിൽക്കാൻ പറ്റൂ. ഉടനെ അതിനെ മറ്റു ജീവികൾ പിടിച്ചതിന് അപ്പോൾ ജീവൻ എന്തായി? വീണ്ടും ശരീരങ്ങളിൽ പ്രവേശിക്കുന്നു. ഇത്യേവം പ്രകാര പരിവർത്തേരൻ, ഇത്തരത്തിൽ ഇതിങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. അനേക അനന്തമായ ജന്മങ്ങളിൽ ഇതിൻ്റെ ഈ കറക്കം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് ഈ ജീവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. കഥാചി അപക്ഷീഷ സ്ഥാപനേഷ ജാത തത്രയോ ശുഷ്യേരൻ പറയുന്നു. ഇനി ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലുമാണ് ഇത് പ്രവേശിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ തന്നെ ഇരുന്ന് അത് നശിച്ചു പോകും. അങ്ങനെ സംഭവിക്കുന്നു. ഭൂമിയിലുള്ള എല്ലാം ഭക്ഷ്യയോഗ്യമല്ല. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒന്നും ജലരൂപത്തിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നശിക്കുന്നതോടുകൂടി അത് നശിക്കുന്നു. ഭക്ഷ്യശ്രുതി സ്ഥാപനേഷ ജാതാനാം രേത സംബന്ധോ ദുർലഭ ബഹുത്വ സ്ഥാപരാണാം ഇത്യതോ ദുർനിഷ്ക്രമണത്വം. ശരിക്കും ഈ ജീവൻ പുരുഷനിലൂടെ സ്ത്രീയിൽ പ്രവേശിക്കുന്നു. ഇനി ഭക്ഷ്യയോഗ്യമായ ജീവനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കുന്നത് പുരുഷനാകട്ടെ, അത് വളരെ ദുർലഭമാണ്. എന്തുകൊണ്ട്? ബഹുത്വ സ്ഥാപരാണ, ഇവിടെ സ്ഥാപനങ്ങൾ വളരെ അനന്തമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നിഷ്ക്രമിക്കുക. ആ ജീവൻ തൻ്റെ ആ അവസ്ഥകളിൽ നിന്നും മാറി പുരുഷ ശരീരത്തിൽ വന്ന് രേതസ്സായി സ്ത്രീയിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അഥവാ അസ്മദ്വൈഹിവാദിഭാവ ദുർനിഷ്പ്രപതരം ദുർനിർഗമതരം. ഈ ബ്രഹ്മവാദി രൂപത്തിൽ നിന്ന് പുറത്തു വരിക, പുരുഷനിലെത്തിച്ചേരുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ദുഷ് നിർപ്രപതരമിരി തകാരോ യഗോലത്വ ദൃഷ്ടവ്യ ഇവിടെ ഒരു തകാരിൽ ലഭിച്ചിരിക്കുകയാണ്. ഗ്രീഹേദ യവാദിഭാവോ ദുർനിഷ്പ്രപതര തസ്മാത് അപി ദുർനിഷ്പ്രപതരാസംബന്ധോ ദുർനിഷ്പ്രപതരം. ആ ഗ്രീഹി യവാദിഭാവത്തിൽ നിന്ന് തന്നെ വിട്ടുപോവുക എന്ന് പറയുന്നതിന് പ്രയാസം. അതുകൊണ്ട് തന്നെ പുരുഷനുമായിട്ടുള്ള ബന്ധം അതും വളരെ പ്രയാസമാണ്. യസ്മാത് ഊർധ്വരേതോ ബാലേഹി പുംസ്തുരഹിതൈ സ്ഥവിരേർവാപക്ഷിത അന്തരാളെ ശീചിയന്ത പറയുന്നി. ഇത് ജീവനായി വീണ്ടും ജനിക്കണ്ടേ? ജീവനായി സ്ത്രീയിൽ നിന്ന് ജനിക്കണം. ജനിക്കണമെങ്കിൽ ആദ്യം പുരുഷനെ പ്രവേശിക്കണം. പക്ഷെ ഇനി പുരുഷൻ തന്നെ ഈ സസ്യങ്ങൾ ഭക്ഷിച്ചോ ജലം കുടിച്ചോ പുരുഷൻ വന്നു എന്നിരിക്കട്ടെ. ഒന്നാൽ തന്നെ ഊർധ്വരേതസ് ബ്രഹ്മചാരിയാണ്, ബാലന്മാരാണ്, സ്ത്രീകളാണ്, വൃദ്ധന്മാരാണ്. ഇവരെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അന്തരാളയ ശീതിയന്റെ വീണ്ടും അത് അവിടെ അവസാനിക്കുന്നു. വീണ്ടും അതിന് ജന്മം കിട്ടാതെ വരുന്നു. അനേകത്വ അന്നദാന, ഈ ഭക്ഷണം കഴിക്കുന്നവർ അന്നദന്മാർ, ഭക്ഷിക്കുന്നവർ പല രൂപത്തിലാണ്. അപ്പോൾ ഈ സത്കർമ്മം ചെയ്ത് ചന്ദ്രലോകത്തിലെത്തിയ ഒരു ജീവൻ തിരിച്ചൊരു പുരുഷനിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. കാദാചിത് കഥാചിത് കാകതാനീയ വൃത്യ ദുർഭക്ഷ്യന്തി യഥാ തഥാ ഭാവം ഗതാനാം കർമ്മണോ വൃത്തിലാക്കുക. അതുകൊണ്ട് യാദൃച്ഛികമായി അതാണ് എന്ന് പറയുന്നത്. കാകതാലീയ വൃത്യ, കാക്കയും വന്നു പനമ്പഴവും വീണു എന്ന് പറയുന്നത്. കാക്ക വന്നതും അത് പലതരത്തിൽ പറയും. ഒരു കാക്ക വന്ന ഒരു പനയുടെ ചോട്ടി വന്നിരുന്നു, ഒരു പനയിൽ നിന്നൊരു പനം തേങ്ങ വീണ് കാക്ക ചത്തുന്നു. അപ്പൊ എന്താ, ആ കാക്ക വരുന്നതിന് വേണ്ടി ഈ പനം പഴം അത് കാത്തിരുന്നു, അതോ കാക്ക ഈ പനം പഴം വീഴുന്ന സമയം നോക്കി അവിടെ എത്തിയതാണ്? എപ്പോഴാണോ പനം പഴം വീഴുന്ന അപ്പോൾ അതിന്റെ ചോട്ടിച്ച് നിൽക്കാതാം എന്ന് പറഞ്ഞ് കാക്ക വന്നതാണോ? അതോ പരമ്പരം വീഴാൻ നോക്കിയിരുന്നു, ഇപ്പൊ കാക്ക വരും അപ്പോൾ അതിന്റെ തലയും വീഴണം, ഇത് രണ്ടും നിർണ്ണയിക്കാൻ കഴിയും.